പാഠം 12. ഇസ്രായേലിൻ്റെ പ്രാർത്ഥനകളും ബലികളും. ദൈവവുമായുള്ള സംഭാഷണമാണല്ലോ പ്രാർത്ഥന. ദൈവത്തെ മഹത്വപ്പെടുത്താനായി നടത്തുന്ന സ്തുതികളും ആരാധനയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നു. ദൈവത്തോടുള്ള അപേക്ഷകളും പ്രാർത്ഥനയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ നാമം വിളിക്കുന്നതാണ് പ്രാർത്ഥന എന്ന ആശയം പഴയ നിയമത്തിൽ വ്യക്തമാണ്. അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ബലിപീഠം നിർമ്മിച്ച ശേഷം ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന പതിവ് പൂർവപിതാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അവർ വ്യക്തിപരമായ പ്രാർത്ഥനയും നടത്തിയിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ പ്രാർത്ഥിച്ചിരുന്നു. പാപത്തിൻ്റെ ഫലമായി നശിപ്പിക്കപ്പെടാൻ പോകുന്ന നഗരങ്ങൾക്കായി അബ്രഹാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസ്രായേൽക്കാർക്കു വേണ്ടി മോശ പലതവണ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ ഇവർ അനുഭവിച്ചറിയുന്നുമുണ്ട്. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽക്കാരുടെ നിലവിളി ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥനയായിരുന്നു. കാനാൻ ദേശത്ത് എത്തിച്ചേർന്ന ഇസ്രായേൽ ജനം ദൈവത്തിന് പ്രത്യേകമായ പ്രാർത്ഥനകളും ബലികളും അർപ്പിച്ചിരുന്നു. ദൈവജനമായ അവർ അവയിലൂടെ ദൈവവുമായി സവിശേഷമായൊരു ബന്ധം നിലനിർത്തി. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രകാശനമായിരുന്നു ഈ പ്രാർത്ഥനകളും ബലികളും. ദൈവാലയത്തെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനാ ജീവിതം പ്രധാനമായും നിലനിന്നിരുന്നത്. ദൈവാലയം ഇസ്രായേൽ ജനതയുടെ മധ്യത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു വാഗ്ദാന പേടകം. കാനാൻ ദേശത്ത് എത്തിയപ്പോൾ അവർ പേടകം ഗിൽഗാലിൽ സ്ഥാപിച്ചു. പിന്നീട് ബദേൽ, ഷിലോഹ എന്നിവിടങ്ങളിലേക്ക് അത് മാറ്റി. ആ സ്ഥലങ്ങൾ ദൈവ ആരാധനയുടെ കേന്ദ്രങ്ങളായി തീർന്നു. കൂടാരത്തിൽ സ്ഥാപിച്ചിരുന്ന വാഗ്ദാന പേടകത്തിന് യോജിച്ച വിധത്തിൽ ഒരു ദൈവാലയം നിർമ്മിക്കണമെന്ന് രാജാവായ ദാവീദ് ആഗ്രഹിച്ചു. എന്നാൽ ദാവീദിൻ്റെ പുത്രനായ സോളമനാണ് ദൈവാലയം നിർമ്മിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകിയത്. 7 വർഷം കൊണ്ടാണ് സോളമൻ ജെറുസലേമിലെ ദൈവാലയം പൂർത്തിയാക്കിയത്. ഇസ്രായേൽ ജനത്തിന് ദൈവാരാധനയ്ക്കും വിശ്വാസ പ്രകടനത്തിനുമുള്ള കേന്ദ്രമായിരുന്നു ജെറുസലേം ദേവാലയം. ഇസ്രായേൽ ജനത്തിന് സാന്നിധ്യമാകാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ആ ദൈവാലയം. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ദൈവാലയത്തിന് അതീവ പ്രാധാന്യമുണ്ടായിരുന്നു. സിനഗോഗ്. 100 വർഷങ്ങളോളം ജെറുസലേം ദേവാലയം ഇസ്രായേലിൻ്റെ ആരാധനാസ്ഥലമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് യഹൂദർ നാടുകടത്തപ്പെട്ടു. അപ്പോൾ ദേവാലയത്തെ കേന്ദ്രീകരിച്ച് ആരാധന നടത്താൻ കഴിയാതായി. ദൈവാരാധനയ്ക്ക് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു. ഈ കാലഘട്ടത്തിലാണ് സിനഗോഗുകൾ നിർമ്മിച്ചത്. ഒന്നിച്ചു കൂടുക എന്നർത്ഥമുള്ള സുനാഗോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനഗോഗ് എന്ന പേരുണ്ടായത്. നഗരത്തിലെ പ്രധാന സ്ഥലത്തോ അല്പം ഉയർന്ന സ്ഥലത്തോ ആണ് സിനഗോഗുകൾ സ്ഥാപിച്ചിരുന്നത്. വിശുദ്ധ നഗരമായ ജെറുസലേമിന് അഭിമുഖമായിട്ടാണ് ഇവ പണിതിരുന്നത്. സാബത്തുകളിലും തിരുനാളുകളിലും സിനഗോഗിൽ പ്രത്യേക ശുശ്രൂഷകളുണ്ടായിരുന്നു. അവിടെ വെച്ച് നിയമഗ്രന്ഥം വായിച്ചിരുന്നു. യഹൂദരുടെ സമ്മേളന സ്ഥലം കൂടിയായിരുന്നു സിനഗോഗ്. ജനത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും സമ്മേളനങ്ങൾ നടത്താനും സിനഗോഗ് വേദിയായി. ദൈവാലയവും ബലിയർപ്പണവും ഇല്ലാതായപ്പോൾ ജനത്തിന് വിശ്വാസ ജീവിതത്തിലുള്ള അവസരം നൽകിയത് സിനഗോഗുകളാണ്. സങ്കീർത്തനങ്ങൾ. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ രൂപം കൊണ്ട പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. തിരുനാളുകളിലും തീർത്ഥാടന വേളകളിലും ഇവ ആലപിക്കുന്ന പതിവ് യഹൂദരുടെ ഇടയിൽ നിലവിൽ വന്നു. സംഗീത ഉപകരണങ്ങളോടുകൂടിയോ അല്ലാതെയോ പാടാവുന്ന രീതിയിലാണ് സങ്കീർത്തനങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. ദാവീദ് രാജാവാണ് സങ്കീർത്തനങ്ങൾ രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവയിൽ ചിലത് ദാവീദിൻ്റെ പേരിൽ മറ്റാരെങ്കിലും രചിച്ചതാകാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 150 സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സങ്കീർത്തനങ്ങളെ സ്തുതിഗീതങ്ങൾ, വിലാപകീർത്തനങ്ങൾ, കൃതജ്ഞതാകീർത്തനങ്ങൾ എന്നിങ്ങനെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ദൈവവും ദൈവജനവും തമ്മിലുള്ള ആഴമേറിയ ബന്ധം സങ്കീർത്തനങ്ങളിൽ തെളിഞ്ഞു കാണാം. ബലികൾ. ആദിമകാലം മുതൽ ഇസ്രായേൽക്കാർ ദൈവത്തിന് ബലികൾ അർപ്പിച്ചിരുന്നു. ദൈവത്തിന് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നതിനും അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനും ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരമനുഷ്ഠിക്കുന്നതിനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമായിട്ടാണ് അവർ ബലികൾ അർപ്പിച്ചിരുന്നത്. ദൈവം മോശയ്ക്ക് നിയമങ്ങൾ നൽകിയ കാലത്ത് ബലിയർപ്പണത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും നൽകി. സമൂഹത്തിന് മുഴുവനും വേണ്ടിയോ ഒരു വ്യക്തിക്കു വേണ്ടിയോ ബലികൾ അർപ്പിച്ചിരുന്നു. ദൈവാലയത്തിലെ ബലിയർപ്പിച്ചിരുന്നത് പുരോഹിതന്മാരായിരുന്നു. സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എന്നിങ്ങനെ പലതരം ബലികൾ ഇസ്രായേൽക്കാർ നടത്തിയിരുന്നു. എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യനർപ്പിക്കുന്ന ആരാധനയാണ് ബലി. ബലിവസ്തുക്കളോടൊപ്പം തങ്ങളെ തന്നെ മനുഷ്യർ ദൈവത്തിന് സമർപ്പിക്കുന്നു. എത്ര ബലികൾ അർപ്പിക്കുന്നു എന്നതിലല്ല, എന്തു മനോഭാവത്തോടെ ബലി അർപ്പിക്കുന്നു എന്നതിലാണ് ബലിയുടെ മഹത്വം. സാബത്ത് ആചരണം. സാബത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം വിശ്രമിക്കുക അഥവാ വിരാമമിടുക എന്നാണ്. എല്ലാ ജോലികളിലും നിന്ന് അകന്ന് ദൈവശുശ്രൂഷയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് സാബത്ത്. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7 ദിവസം വിശ്രമിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ആഴ്ചയുടെ അവസാനം ഇസ്രായേൽക്കാർ സാബത്തായി ആചരിച്ചിരുന്നത്. മോശ വഴി നൽകിയ പ്രമാണങ്ങളിൽ ദൈവം ഇങ്ങനെ നിർദ്ദേശിച്ചു, സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7 ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്തു വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. സാബത്ത് ഇസ്രായേൽക്കാർക്ക് സന്തോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ദൈവ ആരാധനയുടെയും ദിനമായിരുന്നു. ജൂബിലി ആചരണം. ഇസ്രായേൽക്കാരുടെ സാമൂഹിക ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് ജൂബിലി ആചരണം. കാനാൻ ദേശത്ത് വാസമാക്കിയ അവരോട് 6 വർഷത്തെ വിതയ്ക്കലിനും കൊയ്ത്തിനും ശേഷം 7 വർഷം സാബത്ത് വർഷമായി ആചരിക്കുവാൻ ദൈവം കൽപ്പിച്ചു. 7 സാബത്ത് വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന വർഷം ജൂബിലി വർഷമാണ്. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ജൂബിലി ആചരിക്കാൻ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ദൈവം നൽകുന്നുണ്ട്. ഭൂമി ദൈവത്തിൻ്റേതാണെന്നും ജനതകളുടെ ഇടയിൽ സാഹോദര്യം നിലനിൽക്കണമെന്നും ജൂബിലി ആചരണം അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നു. സഭയിലെ ദൈവാലയങ്ങളും ആചരണങ്ങളും. പുതിയ ദൈവജനമായ സഭയ്ക്ക് ദൈവാരാധനയ്ക്കുള്ള സ്ഥലമാണ് ദൈവാലയം. ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് ദൈവാലയങ്ങൾ. വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും അർപ്പിക്കുന്നത് ദൈവാലയത്തിലാണ്. ദൈവത്തിൻ്റെ ബലിപീഠത്തിനു മുന്നിൽ ഒരുമിച്ച് കൂടുന്നവരാണ് യഥാർത്ഥ ദൈവജനം. സഭയിൽ സാബത്തായി ആചരിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ചയാണ്. ഈശോ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ ആ ദിനം വിശുദ്ധ ദിനമായി കണക്കാക്കുന്നത്. ഇടവക ദൈവാലയങ്ങളിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുത്തും പരസ്നേഹ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുമാണ് ഞായറാഴ്ച ദിവസം ആചരിക്കേണ്ടത്. ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും പഠിക്കാനുള്ള ദിവസം കൂടിയാണത്. ഇസ്രായേൽ ജനത്തിന് ദൈവാലയങ്ങളും ബലികളും പ്രാർത്ഥനകളുമൊക്കെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ഈശോയാകട്ടെ ഇവയ്ക്കെല്ലാം പുതിയ അർത്ഥം നൽകി. സഭയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കുകൊള്ളുമ്പോൾ ഈശോയുടെ കൽപ്പന അനുസരിക്കാൻ നാം പ്രാപ്തരാകും. അങ്ങനെ നമുക്ക് ഈശോയുടെ ശിഷ്യരായിത്തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവാലയത്തിൽ ആദരവോടെ വ്യാപരിക്കുവാനും ഭക്തിയോടെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പാടാം. പ്രാർത്ഥന എന്നാൽ ഭാഷണമല്ലോ, മർത്യാത്മാവും ദൈവവുമായി ആരാധനയും ദൈവസ്തുതിയും ആത്മാവിൽ നിന്നുയരുകയല്ലോ. ദൈവാലയമാണ് ഈശ്വര സന്നിധി, പൂവണിയിക്കും പാവന സദനം. ഓസ്ലൈം ദൈവിക മന്ദിരമിന്നും ഓർമ്മകൾ തഴുകും പൂജിത ഭവനം. സങ്കീർത്തനം അതു ഗീതികൾ പാടാം, സർവേശ്വരനെ പാടി നമിക്കാം. ബലിയർപ്പിക്കാം ദൈവത്തിൻ തിരുസന്നിധി ചേർന്നു കൃതജ്ഞതയേകാം. ദൈവവചനം വായിക്കാം വിവരിക്കാം. ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം വിവരിക്കുക. 1 രാജാക്കന്മാർ 8:22-53 വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 84:4. നമുക്ക് പ്രവർത്തിക്കാം. കണ്ടെത്തി എഴുതുക. സങ്കീർത്തനം 84:1-4 വാക്യങ്ങൾ. എൻ്റെ തീരുമാനം. വിശുദ്ധബലിയിൽ പങ്കുചേർന്നും മതബോധന ക്ലാസ്സിൽ സംബന്ധിച്ചും നന്മ പ്രവർത്തികൾ ചെയ്തും ഞാൻ ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കും.